السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بهمان الله سهودرنغلي متويدارتغلي، ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് ഏതാനും ആഴ്ചകളായി നാം പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പ്രസക്തമായ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പദ്യരൂപത്തിലാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു കിതാബ് തയ്യാറാക്കിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽ അവിടുത്തെ മക്ക ജീവിതത്തിൽ നടന്നിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നു. ഹിജറ ചെയ്തു വന്ന് മദീനയിലുള്ള ഒന്നാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 10 സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന 6 സുപ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബുവാത്ത് യുദ്ധപ്പുറപ്പാട്, അതുപോലെ തന്നെ ചെറിയ ബദർ, ഖിബല മാറ്റിയ സംഭവം, ഉഹൈർ യുദ്ധപ്പുറപ്പാട്, അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ നോമ്പ് നിശ്ചയിക്കപ്പെട്ടു, അതുപോലെ തന്നെ വലിയ ബദർ യുദ്ധം. ഈ 6 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നമ്മൾക്ക് പറയാൻ സാധിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല 7-ാമതായി പറഞ്ഞിരിക്കുന്ന വിഷയം ഫിത്ർ സകാത്തിനെ സംബന്ധിച്ചാണ്. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന സംഭവങ്ങൾ 6 കാര്യങ്ങൾ പറഞ്ഞ ശേഷം 7-ാമതായി പറഞ്ഞിരിക്കുന്നത് ഫിത്ർ സകാത്തിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, വവജബത് ഫീഹി സകാത്തുൽ ഫിത്രി മിൻ ബഅദി ബദ്രിൻ ബിലയാലിൽ അശ്രി വഫീ സകാത്തിൽ മാലി ഖുൽഫുൻ ഫദ്രി. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ ഫിത്ർ സകാത്തിനെ സംബന്ധിച്ചും അതിനുശേഷം സമ്പത്തിന്റെ സകാത്തിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? ബറകല്ലാഹു ഫീക്കും, വവജബത് ഫീഹി സകാത്തുൽ ഫിത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് സകാത്തുൽ ഫിത്ർ വാജിബാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കുന്നത് ഹിജ്റ രണ്ടാമത്തെ വർഷത്തിലാണ്. ഏത് സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല വാജിബാക്കിയത്? ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നു, ഹിജ്റ രണ്ടാമത്തെ വർഷത്തിൽ റമദാൻ മാസം അവസാനിക്കാൻ 3 ദിവസം ബാക്കിയുണ്ടായിരിക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫിത്ർ സകാത്ത് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വാജിബാക്കിയിരിക്കുന്നത്. റമദാൻ മാസം അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫിത്ർ സകാത്ത് ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയിരിക്കുന്നത്. എപ്പോഴാണ് ഫിത്ർ സകാത്ത് നൽകേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ സമയം? ഫിത്ർ സകാത്ത് എന്നുള്ളത് സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഒരു വ്യക്തി റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ നോമ്പിന്റെ മഗ്രിബ് ബാങ്ക് കുത്തിയത് മുതൽ പിറ്റേ ദിവസം പെരുന്നാൾ നിസ്കാരം വരെ ഉള്ള ആ സമയത്ത് നൽകാൻ വേണ്ടി ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നതാണ് ഫിത്ർ സകാത്ത്. അതിന്റെ അവസാന സമയം ഏതാണ്, അതുപോലെ തന്നെ റമദാനിന്റെ തുടക്കം മുതലൊക്കെ നൽകൽ അനുവദനീയമാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ അടിസ്ഥാനപരമായ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. റമദാൻ മാസത്തിലെ അവസാനത്തെ നോമ്പിന്റെ ആ ദിവസം മഗ്രിബ് നിസ്കാരം മുതൽ അല്ലെങ്കിൽ മഗ്രിബ് പ്രവേശിച്ചത് മുതൽ പിറ്റേ ദിവസം പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെയാണ് ഫിത്ർ സകാത്തിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സമയം. അതിന്റെ വിധി എന്താണ്? ഫിത്ർ സകാത്ത് എന്നുള്ളത് നിർബന്ധമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തൽ ഫിത്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ചില സഹോദരങ്ങൾക്ക് സംശയമുണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയാണ് ഫിത്ർ സകാത്തായിട്ട് നമ്മൾ നൽകേണ്ടത്? ഫിത്ർ സകാത്തായിട്ട് നാം നൽകേണ്ടത് എത്രയാണ്? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു സാ ആണ് നമ്മൾ ഫിത്ർ സകാത്ത് നൽകേണ്ടത്. ഒരു സാ ആണ് നമ്മൾ ഫിത്ർ സകാത്ത് നൽകേണ്ടത്. അബൂ സഈദ് അൽ ഖുദ്രി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഫിത്ർ സകാത്തിന്റെ അളവ് എന്നുള്ളത് ഒരു സാ ആണ്. ഒരു സാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നാല് മുദ്ദ്. ഒരു സാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദ്. ഒരു മുദ്ദ് എത്രയാണ്? ഒരു മുദ്ദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, സാധാരണ നീളവും വലിപ്പവുമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇരു കൈകളിലും എടുത്താൽ എത്രയാണോ ലഭിക്കുക, അതിനാണ് ഒരു മുദ്ദ് എന്ന് പറയുക. അങ്ങനെ നാല് തവണ എടുത്താൽ എത്ര അളവാണോ നമുക്ക് കിട്ടുക, അതാണ് ഒരു സാ. അതാണ് ഫിത്ർ സകാത്ത് നൽകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദ്രിയുടെയും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബികളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആധുനിക കണക്കനുസരിച്ച് ഉലമാക്കൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. 2 കിലോയും 40 ഗ്രാം എന്നും, അതുപോലെ തന്നെ 2 കിലോയും 750 ഗ്രാം എന്നും തുടങ്ങിയ പല കണക്കാക്കലുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അല്ലജ്നത്തു ദായിമ എന്ന് പറയുന്ന അവിടുത്തെ ഉന്നത പണ്ഡിത സഭ, അവർ പറയുന്നത് ഏകദേശം 3 കിലോ ആണ് ഒരു സാഅ് എന്ന് പറയുന്നത്. 3 കിലോ ആണ് ഒരു സാഅ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് 3 കിലോ വെച്ച് നൽകലാണ്. അപ്പോൾ അതാണ് ഫിത്ർ സകാത്തിന്റെ അളവ്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ ഫിത്ർ സകാത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു, വഫി സകാത്തിൽ മാലി ഖുൽഫുൻ ഫജ്രി. വഫി സകാത്തിൽ മാലി ഖുൽഫുൻ ഫജ്രി, സമ്പത്തിന്റെ സകാത്ത്, സാധാരണ സമ്പത്തിന്റെ സകാത്ത്, ഫിത്ർ സകാത്ത് അല്ലാത്ത സാധാരണ സമ്പത്തിന്റെ സകാത്ത് എപ്പോഴാണ് നിശ്ചയിക്കപ്പെട്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് വാജിബാക്കപ്പെട്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഫജ്രി, ആ ഒരു അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ഹിജറ 2-ാമത്തെ വർഷത്തിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ സമ്പത്തിന്റെ സകാത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജറ 2-ാമത്തെ വർഷത്തിലാണ് നിർബന്ധമാക്കിയത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ ചില ഉലമാക്കളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഫിത്ർ സകാത്ത് അല്ലാത്ത മറ്റുതര സകാത്തുകൾ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെയാണ് സകാത്ത് നൽകേണ്ടത്? 1, സ്വർണം, വെള്ളി, അതുപോലെ തന്നെ ക്യാഷ്, അതിന് സകാത്ത് നൽകണം. അതാണ് ഒരു വിഭാഗം. 2-ാമത്തെ വിഭാഗം കച്ചവട വസ്തുക്കൾ. ഒരു വ്യക്തി കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ ആ കച്ചവട വസ്തുക്കൾക്ക് സകാത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമാണ്. 3-ാമത്തേത് കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കൾ. അതുപോലെ തന്നെ 4-ാമത്തേത് ആട്, മാട്, ഒട്ടകങ്ങൾ. ഈ 4 വസ്തുക്കൾക്കാണ് സകാത്ത് നൽകേണ്ടത്. ഇതിന്റെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ ഷുറൂത്തുകളും, എത്രയാണ് നൽകേണ്ടത്, ഏത് സമയത്താണ് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഉലമാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ചില സൂചനകൾ പറഞ്ഞു എന്ന് മാത്രം. ഈ 2 സകാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം 8-ാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല ഉദ്ധരിക്കുന്നത്, വമാതത് ഇബ്നതു നബിയിൽ ബരി റുഖയ്യതു ഖബ്ല റുജൂഇ സഫരി സൗജത്തു ഉസ്മാൻ. ഇവിടെ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല 8-ാമത്തെ സംഭവമായി പറഞ്ഞിരിക്കുന്ന കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. എന്താണ് പറഞ്ഞത്? വമാതത് ഇബ്നതു നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ മരിച്ചു. ആരാണ്? റുഖയ്യ. റുഖയ്യ മരണപ്പെട്ടു. ഖബ്ല റുജൂഇ സഫരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഏത് യാത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് വേണ്ടി പോയ സാഹചര്യത്തിലാണ് റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പോകുമ്പോൾ തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയാണ്. അതുകൊണ്ട് അവരുടെ കാര്യം നോക്കാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി പുറപ്പെടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ കാര്യം നോക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ഒരു യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ 3 ദിവസത്തോളം തങ്ങിയ ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും ഒരു യുദ്ധം കഴിഞ്ഞ് അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ 3 ദിവസം അതിന്റെ പരിസര പ്രദേശങ്ങളിൽ തങ്ങിയ ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പോയി അവിടെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ രീതിയിലുള്ള വിജയം നൽകി. ആ വിജയം മദീനക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് സെയ്ദ് ബിനു ഹാരിസയും അബ്ദുല്ലാഹ് ബിനു റവാഹയും റളിയല്ലാഹു അൻഹുമ മദീനയിലേക്ക് പോയി. ബദരുദ്ധത്തിന്റെ വിജയം അറിയിക്കാൻ മദീനയിലേക്ക് സെയ്ദ് ബിനു ഹാരിസയും അബ്ദുല്ലാഹ് ബിനു റവാഹ റളിയല്ലാഹു അൻഹുവും പോയി. ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅതാന അൽഖബർ, നമുക്ക് ബദരുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചു എന്നുള്ള ആ ഒരു വിജയ വാർത്ത അല്ലെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത വന്നത് എപ്പോഴാണ്? ഹീന സവ്വൈന തുറാബ അല റുഖയ്യ മിൻത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് അവരെ ദഫൻ ചെയ്ത് നമ്മൾ പിരിയുന്ന സമയത്താണ് അബ്ദുല്ലാഹ് ബിൻ റവാഹയും സെയ്ദ് ബിൻ ഹാരിസയും നമ്മുടെ അരികിൽ വന്നുകൊണ്ട് ബദർ യുദ്ധത്തിൽ വിജയിച്ച സംഭവം പറഞ്ഞത് എന്ന് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആ ദിവസങ്ങളിലാണ് റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാതായത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ ലഭിച്ചിരിക്കുന്ന ഗനീമത്ത് സ്വത്തിന്റെ ഒരു വിഹിതം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് ലഭിച്ചിരിക്കുന്ന ഗനീമത്തിന്റെ ഒരു വിഹിതം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നൽകുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു, ഇന്ന ലക അജ്ര റജുലിൻ മിമ്മൻ ഷഹിദ ബദ്റൻ വസഹ്മ, താങ്കൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം തന്നെ ഉണ്ട് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഹദീസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും ബദറിൽ പങ്കെടുത്ത വ്യക്തികളുടെ പ്രതിഫലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ബദറിൽ ലഭിച്ചിരിക്കുന്ന സ്വത്തിൽ നിന്ന്, ഗനീമത്തിൽ നിന്ന് ഒരു വിഹിതം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും ചെയ്തു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും അവിടുന്ന് യുദ്ധത്തിന് പോവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല പോവാതിരുന്നത്, മറിച്ച് റുഖയ്യ റളിയല്ലാഹു അൻഹയെ, പ്രവാചകന്റെ മകളായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ കാര്യം നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയതായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ. ഇതിനുശേഷം 9-ാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയം, വഉർസു തുഹരി ഫാത്തിമത്തിന് അല അലിയിൽ ഖദരി. അതിനുശേഷം ഫാത്തിമ അലി റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്ത സംഭവമാണ് 9-ാമത്തെ കാര്യമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ബദർ യുദ്ധ ശേഷമാണ് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഏറ്റവും ശരിയായ അഭിപ്രായമനുസരിച്ച് ബദർ യുദ്ധ ശേഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ വിവാഹം ചെയ്യുന്നത്. എന്താണ് അതിന്റെ തെളിവ്? അലി റളിയല്ലാഹു അൻഹുവിന് ബദറിൽ ലഭിച്ചിരിക്കുന്ന ഗനീമത്ത് സ്വത്ത് ഈ വിവാഹത്തിന് ഉപയോഗിച്ചതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ചിരിക്കുന്ന ഗനീമത്ത് സ്വത്തിന്റെ ഒരു വിഹിതം അവിടുത്തെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ആശയം എന്താണ്? ബദർ യുദ്ധത്തിന് ശേഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും വിവാഹം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ, ബാറക അള്ളാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബൂ താലിബിന്റെ മകനാണ് അലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബൂ താലിബിന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവിടെ ചില ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് കുടുംബത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ല, കുടുംബത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ല. ഇപ്പൊ മൂത്തമ്മാന്റെ മക്കള്, അതുപോലെ തന്നെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കള്, അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ കുടുംബത്തിൽ വിവാഹം ചെയ്യുന്നതിനെ വിലക്കുന്ന ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല. പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിനെ വിലക്കിയിട്ടില്ല, കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിന് വിലക്കിയിട്ടില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഈ നമുക്ക് മഹ്റമല്ലാത്ത ആൾക്കാരാണ്, മഹ്റമിനെ വിവാഹം ചെയ്യാൻ പാടില്ല, മഹ്റമിനെ വിവാഹം ചെയ്യാൻ പാടില്ല. അതല്ലാത്ത മഹ്റമല്ലാത്ത നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും അങ്ങനെ ഒന്നും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ വേണ്ടി സാധ്യമല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അവിടുത്തെ ഭാര്യയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരിയുടെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരിയുടെ മകളാണ്. പ്രവാചകൻ കുടുംബത്തിൽ കല്യാണം കഴിച്ചതിന് തെളിവാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്റെ മകനായ അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അവരൊക്കെ പരസ്പരം കുടുംബത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയാത്ത് വിലക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും സ്വഹാബിയായ അലി റളിയല്ലാഹു അൻഹു ചെയ്യില്ല, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ ആ രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്, കുടുംബത്തിൽ വിവാഹം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ലജ്നത്തുദ്ദായിമ സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, കുടുംബത്തിൽ വിവാഹം ചെയ്യുന്നതിനെ ഇസ്ലാം ഒരിക്കലും വിലക്കിയിട്ടില്ല, അങ്ങനെ ചെയ്താൽ ജനിക്കുന്ന കുട്ടികൾക്ക് ന്യൂനതയുണ്ടാകും എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്, അതൊരിക്കലും ശരിയായ വാദമല്ല എന്ന് ലജ്നത്തുദ്ദായിമയും പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് ഇബ്നു ഹുമൈദ് ഹഫിളഹുല്ലയും ഈ വിഷയത്തിൽ ചോദിക്കപ്പെടുമ്പോൾ ഈ രീതിയിൽ തന്നെ മറുപടി നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കുടുംബത്തിൽ വിവാഹം ചെയ്യുന്നത് ശരിയാഴ്ച വിലക്കുന്നില്ല, അതുപോലെ തന്നെ കുടുംബത്തിൽ വിവാഹം ചെയ്താൽ ജനിക്കുന്ന കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതും ഒരിക്കലും ശരിയാഴ്ച പഠിപ്പിക്കുന്ന കാര്യമല്ല. ആധുനിക ശാസ്ത്രമനുസരിച്ച് ചില ഭാഗങ്ങൾ അങ്ങനെ പറയപ്പെടുന്നുണ്ടെങ്കിലും ശരിയാഴ്ചന്റെ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുടുംബത്തിൽ വിവാഹം ചെയ്യുന്നത് ഇസ്ലാം വിലക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഇസ്ലാം ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യമോ അല്ല. എന്നാൽ ചില പണ്ഡിതന്മാർ കുടുംബത്തിൽ വിവാഹം ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്, പിന്നീട് വല്ല പ്രശ്നവും ഉണ്ടാവുകയാണെങ്കിൽ, ഒരു വ്യക്തി തന്റെ ഉപ്പയുടെ സഹോദരന്റെ മകളെ കല്യാണം കഴിച്ചാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു തലാഖിൽ ഒതുങ്ങുന്നതിന് പകരം ആ കുടുംബ ബന്ധം തന്നെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വിവാഹം ചെയ്യുന്നതിന്റെ അടിസ്ഥാനം അനുവദിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, ദീനുള്ള കുടുംബമാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, അത് അടുത്ത കുടുംബക്കാരാണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നത് എന്താണ്, ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ അവർ കുടുംബത്തിൽപ്പെട്ടതാണോ അല്ലയോ എന്നല്ല നോക്കേണ്ടത്, മറിച്ച് അവിടെ നോക്കേണ്ട കാര്യം അവർക്ക് ദീനുണ്ടോ ഇല്ലയോ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഖുറാഫത്ത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ ദീനിൽ ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ വിവാഹം ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ല, കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകുമെന്നൊക്കെ പറയുന്നത് ശരിയായ വാദങ്ങളല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ ഹസൻ ഹുസൈൻ ഒക്കെ എത്ര നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു, അതുകൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും ന്യൂനതയുണ്ടാകും തുടങ്ങിയ വാദങ്ങളൊന്നും ഒരിക്കലും ശരിയാഴ്ച അംഗീകരിക്കാത്ത വാദങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ സയൻസ് അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്നുണ്ടെങ്കിലും ശരിയാഴ്ചന്റെ അടിസ്ഥാനം എന്നുള്ളത് അത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന പത്താമത്തെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പത്താമത്തെ കാര്യം എന്നുള്ളത് വഅസ്ലമൽ അബ്ബാസ് ബഅദൽ അസ്രി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിലാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് ഇവിടെ ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ സഹോദരനാണ് അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ സഹോദരനാണ് അബ്ബാസ്. ബദർ യുദ്ധത്തിൽ വെച്ച് മുസ്ലിമീങ്ങൾ പിടികൂടിയ ആൾക്കാരുടെ കൂട്ടത്തിൽ അബ്ബാസും ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ച ശേഷം കാഫിരീങ്ങളിൽ നിന്ന് ചില ആൾക്കാരെ ബന്ധനസ്ഥരാക്കിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ അബ്ബാസും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ്, അവിടെ പിടികൂടിയതിനു ശേഷമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം പരസ്യ പ്രഖ്യാപനം നടത്തിയത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഇസ്ലാം പരസ്യ പ്രഖ്യാപനം നടത്തിയത് ഹിജറ രണ്ടാമത്തെ വർഷത്തിൽ ഈ തടവുകാരുടെ കൂടെ പിടിക്കപ്പെട്ടതിനു ശേഷമാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പത്താമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണമാണ്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന പതിനൊന്നാമത്തെ കാര്യം വഖൈനുഖാഉ ഗസ്വുഹും ഫിൽ ഇസ്രി വബഅദു ളഹ യൗമ ഈദിൻ നഹരി വഗസ്വതു സവീഖി ഥുമ്മ ഖർഖറ. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയം സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, പതിനൊന്നാമത്തെ കാര്യം ബനു ഖൈനുഖാ യുദ്ധമാണ്. ബനു ഖൈനുഖാ യുദ്ധമാണ്. വഖൈനുഖാഉ ഗസ്വുഹും ഫിൽ ഇസ്രി, ഖൈനുഖാ യുദ്ധത്തെ സംബന്ധിച്ചാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പതിനൊന്നാമതായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദീനയിൽ മൂന്ന് ജൂത ഗോത്രങ്ങളാണ് വസിച്ചിരുന്നത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജൂത ഗോത്രങ്ങളാണ് അവിടെ വസിച്ചിരുന്നത്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഒരു ബൈത്തായി കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ജമ്ഉൽ യഹൂദി ഫിൽ മദീനത്തിൽ മുബീരി ഖുറൈളത്തുൻ വഖൈനുഖാഉൻ വന്നളീരി. മദീനയിൽ ജീവിച്ചിരുന്നത് മൂന്ന് തരത്തിലുള്ള ജൂതന്മാരാണ്, അല്ലെങ്കിൽ മൂന്ന് ഗോത്രങ്ങളാണ്. ഒന്ന് ബനു ഖുറൈള, മറ്റൊന്ന് ബനു ഖൈനുഖാ, മൂന്നാമത്തേത് ബനു നളീർ. ഈ മൂന്ന് വിഭാഗം ജൂതന്മാരാണ് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിൽ വന്നപ്പോൾ ഈ മൂന്ന് ഗോത്രങ്ങളുമായി ഉടമ്പടി തയ്യാറാക്കിയിരുന്നു. അവർ തമ്മിൽ കരാറെഴുതി. യാതൊരു കാരണവശാലും അവർ പരസ്പരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെതിരെ ശത്രുക്കളെ സഹായിക്കാൻ പാടില്ല തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ജൂതന്മാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറ് തയ്യാറാക്കിയിരുന്നു. ഈ മൂന്ന് ഗോത്രങ്ങളായിട്ടും ബനു ഖൈനുഖ ആണെങ്കിലും ബനു നളീർ ആണെങ്കിലും ബനു ഖുറൈളയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആദ്യമായിട്ട് ഈ കരാറ് ലംഘിച്ചിരിക്കുന്നത് ബനു ഖൈനുഖ ആണ്. ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വെച്ചിരിക്കുന്ന ഉടമ്പടി ലംഘിച്ച വിഭാഗം ബനു ഖൈനുഖ ആണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷവ്വാൽ മാസത്തിൽ അവരുടെ അരികിലേക്ക് ചെല്ലുകയും അവരെ വളയുകയും ചെയ്തു. അവർ താമസിക്കുന്ന ആ ഒരു പ്രദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളയുകയും ചെയ്തു. അങ്ങനെ ഷവ്വാൽ മാസം അവസാനിച്ചു. ദുൽഖഅദ മാസത്തിന്റെ ഏതാനും ദിവസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തി. ദുൽഖഅദ മാസത്തിലെ ഏതാനും ദിവസങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ബനു ഖൈനുഖ ഗോത്രത്തിന് വളരെ നല്ല പേടിയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ ശക്തമായ നിലപാടെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മദീന വിട്ടുകൊണ്ട് മദീനയുടെ പുറത്തേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ബനു ഖൈനുഖ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാർ ലംഘനം നടത്തിയപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യാൻ, അവരെ വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും അവർക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവർ പേടിച്ച് അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ അവരുടെ നാട്ടിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ കരാർ ലംഘിച്ചതിന്റെ പേരിൽ അവരിൽ നിന്ന് പ്രതികാരം എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് മാപ്പിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അപേക്ഷ സ്വീകരിക്കുകയും അവരോട് മദീന വിട്ടുപോകാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബനു ഖൈനുക ഗോത്രം ഷ്യാമിലെ ഒരു പ്രദേശമായ അദ്രിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ താമസം മാറി. ഷ്യാമിലെ അദ്രിയാത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ബനു ഖൈനുക എന്ന് പറയുന്ന ഗോത്രം താമസം മാറി. ഇപ്പോൾ സഹോദരങ്ങളെ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മൂന്ന് ജൂതഗോത്രങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുക. ഇവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം കരാർ ലംഘിച്ച വിഭാഗം ബനു ഖൈനുക ഗോത്രമാണ്. ഇതാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല ഇവിടെ ഖൈനുക കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, വബഅദു ദുഹാ യൗമ ഈദിൻ നഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പന്ത്രണ്ടാമത്തെ കാര്യം, വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ ബലികർമ്മം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് നിശ്ചയിച്ചു തന്നു. വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ ബലിയർക്കുക എന്നുള്ള പുണ്യകർമ്മം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് നിയമമാക്കിക്കൊണ്ട് പഠിപ്പിച്ചു തന്നു. ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഉളഹിയത്ത് എന്നുള്ളത്. ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് വലിയ പെരുന്നാളിന് ഉളഹിയത്ത് അറുക്കുക എന്നുള്ളത്. അത് വാജിബാണോ അതല്ല മുഅക്കദായ സുന്നത്താണോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നത് കാണാൻ സാധിക്കും. ഉളഹിയത്തിന്റെ സമയം എപ്പോഴാണ്? ഈദ് നിസ്കാരം കഴിഞ്ഞ മുതൽ, വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ ഈദ് നിസ്കാരം കഴിഞ്ഞ മുതലാണ് ഉളഹിയത്തിന്റെ സമയം ആരംഭിക്കുക. അതേത് ദിവസം വരെയാണ്? അയ്യാമുത് തശ്രീഖിന്റെ അവസാന സമയം വരെയാണെന്ന് പ്രബലമായ അഭിപ്രായം. അതിൽ വേറെയും ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. എന്നാലും അതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം സൂചിപ്പിച്ചു എന്ന് മാത്രം. പെരുന്നാൾ നിസ്കാര ശേഷം അയ്യാമുത് തശ്രീഖിന്റെ അവസാന ദിവസം വരെയാണ് ഉളഹിയത്തിന്റെ സമയം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. വേറെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൽ രണ്ടാമത്തെ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉളഹിയത്ത് ഈ ഉമ്മത്തിന് ശറഅക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്ന 13-ാമത്തേതും 14-ാമത്തേതും വിഷയം, വഗസ്വതു സവീഖി ثم ഖർഖറ. വഗസ്വതു സവീഖി ثم ഖർഖറ, സവീഖ് യുദ്ധത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഖർഖറ യുദ്ധത്തെ സംബന്ധിച്ചുമാണ് ഇവിടെ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഉർജൂസയിൽ കൊടുത്തിരിക്കുന്ന രീതി കണ്ടാൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങളെയും രണ്ട് സംഭവങ്ങളായിട്ടാണ് പറയുന്നത്. ഗസ്വത്തു സവീഖ് എന്നുള്ളതൊരു സംഭവവും ഗസ്വത്തു ഖർഖറ മറ്റൊരു സംഭവവുമായിട്ടാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ സൂചിപ്പിക്കുന്നത്. വാഖിദി അദ്ദേഹത്തിന്റെ അൽ മഗാസിയിലും ഇമാം ഇബ്നു സഅദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തബഖാത്തിലും ഈ ഒരു രൂപത്തിൽ രണ്ട് സംഭവമായിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗസ്വത്തു ഖർഖറയും ഗസ്വത്തു സവീഖും രണ്ട് സംഭവമായിട്ട്, രണ്ട് വ്യത്യസ്ത സംഭവങ്ങളായിട്ട് വാഖിദിയും ഇബ്നു സഅദും ഇബ്നു അബിൽ ഇസ്സും ഒക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഇത് രണ്ടും ഒരു സംഭവമാണ്. ഗസ്വത്തു സവീഖ് എന്ന് പറയുന്നതും ഗസ്വത്തു ഖർഖറ എന്ന് പറയുന്നതും ഒരു സംഭവമാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു അഭിപ്രായത്തിനാണ് മുൻഗണന നൽകുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ ഗസ്വത്തു സവീഖും ഗസ്വത്തു ഖർഖറയും ഒരൊറ്റ സംഭവം എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. ഈ ഒരു അഭിപ്രായമാണ് ശരിയെന്നാണ് ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുല്ലയും പറയുന്നത്. അദ്ദേഹം പറയുന്നതും ഇത് രണ്ടും രണ്ട് സംഭവമല്ല, മറിച്ച് ഒരു സംഭവമാണ്. ഗസ്വത്തു സവീഖും ഗസ്വത്തു ഖർഖറയും ഒരു സംഭവമാണ്. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അത് രണ്ട് സംഭവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സംഭവമാണ്. എന്താണ് ആ ഒരു പോരാട്ടത്തിന് പിന്നിലുള്ള കാരണം? ഗസ്വത്തു സവീഖ് അല്ലെങ്കിൽ ഗസ്വത്തു ഖർഖറ, ആ ഒരു പോരാട്ടത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ബദർ യുദ്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ സൂചിപ്പിച്ചതുപോലെ കാഫിരീങ്ങൾക്ക് വളരെ വലിയൊരു പരാജയമാണ് നേരിടേണ്ടി വന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രയാസം അവരുടെ മനസ്സിലുണ്ടാക്കി. ഈ സമയത്ത് അബൂ സുഫിയാൻ, കാഫിരീങ്ങൾ ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിവരമറിഞ്ഞ അബൂ സുഫിയാൻ ശപഥം ചെയ്തു, അദ്ദേഹം മുസ്ലിമീങ്ങളിൽ നിന്ന് പ്രതികാരം ചോദിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ തല വെള്ളം നനയ്ക്കില്ല എന്ന് അബൂ സുഫിയാൻ അപ്പോൾ ശബദം ചെയ്തു. അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻ. അദ്ദേഹം ബദരുദ്ധം കഴിഞ്ഞ ഉടൻ ബദരുദ്ധത്തിൽ കാഫിരീങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിന് പ്രയാസമുണ്ടാവുകയും അതിൽ പകരം ചോദിക്കുന്നത് വരെ യാതൊരു കാരണവശാലും അദ്ദേഹത്തിന്റെ തല വെള്ളം നനയ്ക്കുകയില്ല എന്ന് അബൂ സുഫിയാൻ ശബദം ചെയ്യുകയും ചെയ്തു. അങ്ങനെ മക്കയിൽ നിന്ന് 200 വരുന്ന കുതിരപ്പടയാളികളുമായി നജദ് ഭാഗത്തൂടെ മദീനയിലേക്ക് പ്രവേശിച്ചു. പൊതുവെ വരുന്ന ഭാഗത്തൂടെയല്ലാതെ നജദിന്റെ ഭാഗത്തോടുകൂടി മദീനയുടെ പരിസര പ്രദേശങ്ങളിലേക്ക് അബൂ സുഫിയാൻ 200 കുതിരപ്പടയാളികളെയും കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് വന്നു. അങ്ങനെ അവിടെ താമസിച്ചിരുന്ന ഒരു ജൂത ഗോത്രം അബൂ സുഫിയാൻ മദീനയിലെത്തി. മദീനയുടെ ഒരു ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു ജൂത ഗോത്രം അവിടെ ഉറൈൽ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ അവർ താമസിക്കുന്നുണ്ടായിരുന്നു. ഉറൈൽ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ അവിടെ ചില ജൂതന്മാർ താമസിക്കുന്നുണ്ട്. ഇന്നും ആ ഒരു താഴ്വര ഉറൈൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അബൂ സുഫിയാൻ പൊതുവെ വരുന്ന വഴി ഒഴിവാക്കിക്കൊണ്ട് നജദ് ഭാഗത്തൂടെ മദീനയിലേക്ക് പ്രവേശിക്കുകയും ഉറൈൽ എന്ന് പറയുന്ന താഴ്വരയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ താമസിച്ചിരുന്ന ജൂതഗോത്രം ബനു നദീർ എന്ന് പറയുന്ന ജൂതഗോത്രത്തിൽപ്പെട്ട അബ്ദുസലാം ഇബ്നു മിഷ്കം അല്ലെങ്കിൽ അബ്ദുസലാം ഇബ്നു മുഷ്കിം എന്ന് പറയുന്ന വ്യക്തി അബൂ സുഫിയാനെയും അവന്റെ കീഴിലുള്ള കുതിരപ്പടയാളികളെയും അവിടെ സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാരം ചോദിക്കാൻ 200 കുതിരപ്പടയാളികളുമായി മക്കയിൽ നിന്ന് പൊതുവെ വരുന്ന വഴിയല്ലാതെ നജദ് ഭാഗത്തൂടെ മദീനയിലേക്ക് അബൂ സുഫിയാൻ വന്നു. ഈ സമയത്ത് ഉറൈൽ താഴ്വരയിൽ താമസിച്ചിരുന്ന ബനു നദീർ ഗോത്രത്തിലെ അബ്ദുസലാം ഇബ്നു മിഷ്കിം എന്ന് പറയുന്ന വ്യക്തി അബൂ സുഫിയാനും അബൂ സുഫിയാന്റെ ആ ഒരു സൈന്യത്തിനും ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. അങ്ങനെ അബൂ സുഫിയാൻ നല്ലൊരു അവസരം തേടി നടക്കുകയും അല്ലെങ്കിൽ നല്ലൊരു അവസരം ഒപ്പിക്കുകയും മദീനക്കാരുടെ ചില സമ്പാദ്യങ്ങൾ നശിപ്പിക്കുകയും അൻസ്വാരിയായ ഒരു സഹാബിയെ വധിക്കുകയും ചെയ്തു. അബൂ സുഫിയാൻ 200 ആൾക്കാരുമായി വരികയും മദീനക്കാരുടെ ചില സമ്പാദ്യങ്ങൾ നശിപ്പിക്കുകയും അവിടുത്തെ ഒരു സഹാബിയെ അല്ലെങ്കിൽ ഒരു അൻസാരിയായ ഒരു വ്യക്തിയെ അബൂ സുഫിയാൻ വകവരുത്തുകയും ചെയ്തു. അങ്ങനെ ആ ഒരു വിവരം മദീനക്കാർ അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കി. അവരുടെ സമ്പാദ്യത്തിൽ മക്കയിൽ നിന്ന് ഇന്നലെ അബൂ സുഫിയാന്റെ കീഴിൽ ചില ആൾക്കാർ വരികയും അത് നശിപ്പിക്കുകയും ചെയ്തു എന്നറിഞ്ഞപ്പോൾ മദീനക്കാർക്ക് മനസ്സിന് വലിയ പ്രയാസമുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ചുമതല താൽക്കാലികമായി ഏൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെ പിടികൂടാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു. അബൂ സുഫിയാനും സംഘവും മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയപ്പോൾ അബൂ ലുബാബ എന്ന് പറയുന്ന വ്യക്തിയെ മദീനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെയും ആ സൈന്യത്തെയും തേടിക്കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ ഖർഖറത്തൽ ഖദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരെത്തി. ഖർഖറത്തൽ ഖുദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ എത്തി. പക്ഷേ അബൂ സുഫിയാനും സൈന്യവും പേടിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ മക്കയിലേക്ക് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചോദിക്കാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവർ പേടിക്കുകയും 200 സൈന്യവുമായി അബൂ സുഫിയാൻ പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തേടിപ്പോയ അല്ലെങ്കിൽ തേടി എത്തിയിരിക്കുന്ന പ്രദേശത്തിന്റെ പേരാണ് ഖർഖറത്തുൽ ഖുദർ. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഗസ്വത്തുൽ ഖർഖറ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ യുദ്ധം നടന്നിട്ടില്ല, മറിച്ച് അവരെ പിടികൂടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. പക്ഷേ അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവർ പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. അത് ഈ ഒരു പ്രദേശത്തേക്ക് ചേർത്തുകൊണ്ടാണ് ഗസ്വത്തുൽ ഖർഖറ എന്ന് പേര് വരുന്നത്. ഗസ്വത്തുൽ സവീഖ് എന്നും ഈ യുദ്ധത്തിന്റെ പേരുണ്ട്. എന്താണ് സവീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഗോതമ്പ് അതുപോലെ തന്നെ ബാർലി ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണത്തിനാണ് സവീഖ് എന്ന് പറയുക. ഗോതമ്പും ബാർലിയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണത്തിനാണ് സവീഖ് എന്ന് പറയുക. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 200 ആൾക്കാർ പേടിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞോടുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും അവർ എറിഞ്ഞിട്ടാണ് പോയത്. കാരണം അവരുടെ കയ്യിൽ വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞോടാൻ സാധിക്കുകയില്ല. നമുക്ക് കയ്യിലൊരു ഭാരമുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ അത്രയും നല്ലൊരു പേടി മനസ്സിൽ സംഭവിച്ച കാരണത്താൽ അവരുടെ കയ്യിലുണ്ടായ വസ്തുക്കളൊക്കെ വലിച്ചെറിഞ്ഞ് അവർ പെട്ടെന്ന് ജീവനും കൊണ്ട് മക്കയിലേക്ക് ഓടി. ഈ സമയത്ത് അവർ വിട്ടേച്ചു പോയ വസ്തുക്കളിൽ ഏറ്റവും അധികം ഉണ്ടായത് സവീഖാണ്.
ഏറ്റവും അധികം ഉണ്ടായിരുന്നത് സവീഖാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോതമ്പും ബാർലിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണം. ഏറ്റവും അധികം അവർ ഒഴിവാക്കിയത് സവീഖ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിന് ഗസ്വത്തു സവീഖ് എന്ന പേരും വന്നിരിക്കുന്നത്. ഈ ഒരു യുദ്ധത്തിന് ഗസ്വത്തു സവീഖ് എന്ന പേര് വരാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഗസ്വത്തുൽ ഖർഖറയും ഗസ്വത്തു സവീഖും ഒരേ കാര്യം തന്നെയാണ്. ഇതോടുകൂടി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷം നടന്നിരിക്കുന്ന 14 സംഭവങ്ങളും അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു പൂർത്തീകരിച്ചു. അപ്പോൾ ഇവിടെ പ്രവാചകന്റെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ നടന്നിരുന്ന 10 സംഭവങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ മദീന ജീവിതത്തിലെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന 14 കാര്യങ്ങളും പറഞ്ഞു. വരുന്ന ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും ലളിതമായ രീതിയിൽ അധികം വിശദീകരിക്കാതെ പഠിപ്പിക്കുന്നതിന് ഉദ്ദേശം എന്താണ്? കാര്യങ്ങൾ നമ്മൾ പഠിക്കാനാണ്. കാരണം ഇതിൽ ഓരോരോ വിഷയങ്ങൾ നമ്മൾ പറയുക എന്ന് വെച്ചാൽ ധാരാളം സമയം നമുക്ക് അതിന് ആവശ്യമാണ്. ഇതൊരു ചെറിയ കിതാബാണ്, അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ നമുക്ക് പഠിക്കാം. അതിനുശേഷം അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ വിശാലമായി ഓരോരോ വിഷയവും വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് മൊത്തത്തിൽ ഒരു എത്തിനോട്ടം, ശരീഅത്തിന്റെ വിധിവിലക്കുകളിലേക്ക് മൊത്തത്തിൽ ഒരു എത്തിനോട്ടം എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.